السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ അഹ്സാബ് യുദ്ധത്തിന് ശേഷം ഇസ്ലാമിൽ സംഭവിച്ച സുപ്രധാനമായ യുദ്ധമാണ് ബനു ഖുറൈദയുമായിട്ടുള്ള യുദ്ധം. ബനു ഖുറൈദയുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നതാണ് കഴിഞ്ഞയാഴ്ച നാം വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് തൊട്ടുശേഷം തന്നെ ബനു ഖുറൈദക്കെതിരെയുള്ള യുദ്ധത്തിനായി സഹാബികളുമായി പുറപ്പെട്ടിട്ടുണ്ട്. മക്കയിൽ നിന്നുള്ള മുശ്രിക്കുകളുടെ സൈന്യം മദീനയെ ആക്രമിക്കാൻ വന്ന സമയത്ത് കരാറുകൾ ലംഘിക്കുകയും മുസ്ലിമീങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും അവരെ ശത്രുക്കൾക്ക് മുൻപിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യുകയാണ് ബനു ഖുറൈദക്കാർ യഹൂദന്മാർ ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് അവരുമായുള്ള യുദ്ധം ആരംഭിക്കുന്നത്. അവർ കോട്ടയ്ക്കുള്ളിൽ അഭയം തേടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ അവരുടെ കോട്ട ഉപരോധിക്കുകയും ചെയ്തു. അവർ കോട്ടയ്ക്കുള്ളിൽ ധാരാളം ചർച്ചകൾ നടത്തി. മുസ്ലിമീങ്ങളിൽപ്പെട്ട അബൂ ലുബാബ അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ അവർ അവരുടെ അരികിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിന് നിങ്ങൾ വിധേയരാകുന്നതാണ് നല്ലത് എന്നു പറഞ്ഞതിനോടൊപ്പം റസൂലുള്ള നിങ്ങളെ എന്തായാലും വധിക്കുക തന്നെ ചെയ്യും എന്ന് അവർക്ക് സൂചന നൽകിക്കൊണ്ട് അദ്ദേഹം കൈകൊണ്ട് യഹൂദന്മാർക്ക് ആംഗ്യം കാണിച്ചു. ഇതുവരെയുള്ള ചരിത്രമാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത്. അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ യഹൂദർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തെക്കുറിച്ച് വിവരമറിയിച്ച ഉടനെ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ചെയ്തത് വഞ്ചനയാണ്. അദ്ദേഹം റസൂലുള്ളയുടെ അരികിലേക്ക് തിരിച്ചുപോകാതെ മസ്ജിദുൻ നബവിയിലേക്ക് പോവുകയും അവിടെയുള്ള ഒരു തൂണിൽ തന്നെ സ്വയം ബന്ധിക്കുകയും ചെയ്തു. അള്ളാഹു എനിക്ക് പുറത്തു നൽകുന്നതുവരെ ഈ തൂണിൽ നിന്ന് ഞാൻ എന്റെ ബന്ധനം അഴിക്കുകയില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. ആ തൂണാണ് പിന്നീട് തൗബയുടെ തൂൺ എന്ന പേരിൽ മസ്ജിദുൻ നബവിയിൽ അറിയപ്പെട്ട തൂണ് അതാണ്. അതുവരെയുള്ള ചരിത്രം നാം കഴിഞ്ഞ തവണ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് പുറത്തുകൊടുത്തതായി വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ മഗ്രിബ് നിസ്കാരത്തിൽ കേട്ട ഖുർആനിലെ ആയത്ത് ആ വിഷയത്തിൽ അവതരിച്ചതാണ്. വആഖറൂന അഅ്തറഫു ബിദുനൂബിഹിം ഖലതു അമലൻ സാലിഹൻ വആഖറ സയ്യഅൻ അസല്ലാഹു അൻ യതൂബ അലൈഹിം. ചിലയാളുകൾ അവർ നന്മ ചെയ്യുന്നതിനോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങളിൽ തിന്മയും കലർത്തിയിരിക്കുന്നു. തിന്മ ചെയ്തതിനോടൊപ്പം നന്മകൾ കലർത്തിയിരിക്കുന്നു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് എന്ന ആയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചത് അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യത്തിലാണ്.
ഇതുവരെയാണ് കഴിഞ്ഞ തവണ പറഞ്ഞത്. യഹൂദന്മാർ അവരുടെ കോട്ടക്കുള്ളിലെ ഉപരോധം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അവസാനത്തിലെത്തിയപ്പോൾ, ഇനിയൊരു വഴിയും തങ്ങൾക്ക് മുന്നിലില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തീരുമാനത്തിലേക്ക്, അവിടുത്തെ വിധിയിലേക്ക് വരാൻ അവർ തയ്യാറായി. നബി എന്താണോ വിധിക്കുന്നത് അത് അംഗീകരിക്കാം എന്ന രൂപത്തിൽ അവർ റസൂലുള്ളാഹിക്ക് കീഴൊതുങ്ങാൻ തയ്യാറായി. അതിന് കാരണമായി തീർന്ന മറ്റൊരു കാര്യം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ ഒരു പ്രവർത്തനമാണ്. അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനോടൊപ്പം തങ്ങളുടെ വാളുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യഹൂദരുടെ കോട്ടയുടെ വാതിലുകൾക്ക് മുന്നിലേക്ക് കുതിച്ചു. അവർ പറഞ്ഞു, യാ കതീബത്തൽ ഈമാനി തഖദ്ദമു, ഈമാനിന്റെ ഇസ്ലാമിന്റെ പടയാളികളെ മുന്നോട്ട് കുതിക്കുക. വല്ലാഹി ലഅദൂഖന്ന മാ ദാഖ ഹംസതു ഔ ലഅഫ്തഹന്ന ഹിസ്നഹും, ഒന്നല്ലെങ്കിൽ ഹംസ രുചിച്ച മരണം ഞാൻ രുചിക്കും, അതല്ലെങ്കിൽ ഇവരുടെ കോട്ട ഞാൻ തകർക്കും എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹും അവരുടെ കോട്ടയുടെ വാതിലുകൾ പിടിച്ചുകുലുക്കി. അത് യഹൂദരുടെ ഹൃദയത്തിൽ വലിയ പേടിയാണ് ഉണ്ടാക്കിയത്. അലി റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാം, ചരിത്രത്തിൽ യുദ്ധത്തിൽ ശക്തമായ പാഠവും ഉണ്ടായിരുന്ന, ഖുറൈശികൾക്കിടയിൽ ധീരത കൊണ്ട് അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ആ ഉച്ചത്തിലുള്ള ശബ്ദം യഹൂദരുടെ ഹൃദയങ്ങളിൽ ഭീതിയുടെ അങ്ങേയറ്റത്തെ വെളിയേറ്റമാണ് ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് യഹൂദന്മാർ കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എല്ലാം ബന്ധനസ്ഥരാക്കാൻ കൽപ്പിച്ചു. ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. അവരേതാണ്ട് 400 പരം വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 400 പേർ വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരിൽ നിന്ന് മാറ്റി നിർത്തി മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിവെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ തുനിയുന്നതിന് മുൻപ് ബനൂ ഖുറൈദയുമായി പണ്ട് കരാറിലേർപ്പെട്ടിരുന്ന മദീനയിലെ സുപ്രധാനമായ ഗോത്രമായ ഔസ് ഗോത്രക്കാർ, മുസ്ലിമീങ്ങളാണവർ, നിങ്ങൾക്കറിയാം മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ രണ്ട് പ്രധാന ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്, ഒന്ന് ഔസ്, രണ്ട് ഖസ്റജ്. ഇതിൽ ഖസ്റജ് ഗോത്രം അവർക്ക് മുൻപ് ഇതുപോലെ തന്നെ യഹൂദന്മാരിൽ ബനു ഖൈനുഖാഉമായി, ബനു നദീറുമായി ഉടമ്പടികൾ ഉണ്ടായിരുന്നു ഖസ്റജ് ഗോത്രക്കാർക്ക്. ഖസ്റജ് ഗോത്രക്കാർ ബനു നദീറുകാരുമായി ബന്ധമുണ്ടായിരുന്നവരാണ്. ഔസ് ഗോത്രക്കാർ ബനു ഖുറൈദയുമായി ബന്ധമുണ്ടായിരുന്നവരാണ്. ബനു നദീറുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വഞ്ചന കാണിച്ചപ്പോൾ കൊന്നുകളഞ്ഞിട്ടില്ല, മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. ബനു ഖുറൈദക്കാർ അവരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധനസ്ഥരാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയപ്പോൾ ഔസിൽപ്പെട്ട ചില ആളുകൾ, മുസ്ലിമീങ്ങൾ തന്നെ, അവർ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വന്നു. യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹും കാനു മവാലീന വ ഹുലഫാഅന, അല്ലാഹുവിന്റെ റസൂലേ, ഇവർ ഞങ്ങളുമായി ബന്ധമുണ്ടായിരുന്നവരാണ്, ഞങ്ങളുമായി കരാറിലേർപ്പെട്ടിരുന്നവരാണ്, ഞങ്ങളും ഇവരും തമ്മിൽ പണ്ട് വലിയ വലിയ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഖദ് ഫഅൽത ഫീ മവാലി ഇഖ്വാനിനൽ ഖസ്റജ മാ ഖദ് അലിംത, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഖസ്റജുകാർ അവർ കരാറിലേർപ്പെട്ടിരുന്ന ബനു നദീറുകാരോട്, ബനു ഖൈനുഖാഉകാരോട്, അവരോട് താങ്കൾ, നബിയെ, അവരോട് താങ്കൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അവരെ താങ്കൾ മദീനയിൽ നിന്ന് പുറത്താക്കുക മാത്രമാണല്ലോ ചെയ്തത്. അതുകൊണ്ട് ഇതാ ഞങ്ങളുടെ കാര്യത്തിൽ, ഞങ്ങളുടെ ഈ പറഞ്ഞ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന ബനു ഖുറൈദക്കാർ, അവരുടെ കാര്യത്തിൽ റസൂലെ, താങ്കൾ അവരെ പരിഗണിക്കണം, താങ്കൾ അവരെ കൊന്നുകളയരുത് എന്നു പറഞ്ഞുകൊണ്ട് ഔസ് ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിലേക്ക് വന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മുനാഫിഖുകളുടെ നേതാവാണ് അവൻ. അവനും ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ഇതേ വർത്തമാനം. ഇതേ ആവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ പ്രതീക്ഷിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്ക് ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസുകാരോട് ചോദിച്ചു, അല തർദൗന യാ മഅശറൽ ഔസി അൻ യഹ്കുമ ഫീഹിം റജുലും മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഔസുകാരിൽപ്പെട്ട ഒരാൾ ബനൂ ഖുറൈലക്കാരുടെ കാര്യത്തിൽ വിധി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് ഞാൻ വിധി പറയിച്ചാൽ, അവരിവരുടെ കാര്യത്തിൽ, അദ്ദേഹം ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ നിങ്ങൾക്കത് തൃപ്തികരമാവുമോ? അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അത് ഞങ്ങൾക്ക് സമ്മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജാക ഇലാ സഅദ് ബിനു മുആദ്, എങ്കിൽ സഅദ് ബിനു മുആദിനെ വിളിക്കൂ. നിങ്ങൾക്കറിയാം, സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു അഹ്സാബ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റ് അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുവെ, ബനൂ ഖുറൈലക്കാരുടെ കാര്യത്തിൽ എന്റെ കൺകുളിർപ്പിക്കുന്ന ഒരു കാഴ്ച കാണിച്ചു തന്നതിന് ശേഷമല്ലാതെ എന്നെ മരിപ്പിക്കരുത് എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സഅദ് ഇബ്നു മുആദ് ഈ പറഞ്ഞ വിഷയത്തിൽ വിധി പറയാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദിനെ വിളിപ്പിച്ചു. അദ്ദേഹം ഒരു കഴുതപ്പുറത്ത് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് ആളുകൾ കൊണ്ടുവന്നു. നടക്കാൻ വയ്യ, കാലിന് മുറിവേറ്റിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കഴുതപ്പുറത്ത് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ, കുറച്ചു ദൂരെ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ, ഔസുകാർ അവരെല്ലാവരും ഒരുമിച്ച് സഅദ് ഇബ്നു മുആദിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ അബു അംർ ഹുലഫാഉക വമവാലീക, അബു അംർ, നിങ്ങൾ വിധി പറയാൻ പോകുന്നത് നമ്മളുമായി ബന്ധമുണ്ടായിരുന്ന, നമ്മളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന ബനൂ ഖുറൈലക്കാരുടെ കാര്യത്തിലാണ്. നിങ്ങളത് പരിഗണിക്കണം, അവരോട് വിട്ടുവീഴ്ച കാണിക്കണം എന്ന് ഔസുകാർ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആവശ്യപ്പെടാൻ തുടങ്ങി. അവർ ഇങ്ങനെ ധാരാളമായി പറയുന്നത് കേട്ടപ്പോൾ കഴുതപ്പുറത്തിരുന്നു കൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് ആന ലി സഅദ് അല്ലാ തഅഖുദഹു ഫില്ലാഹി ലൗമതു ലൈം. സഅദ് ഇബ്നു മുആദിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപവും ഭയപ്പെടാതിരിക്കാനുള്ള സമയമായിരിക്കുന്നു. അല്ലാന്റെ ദീനിന്റെ കാര്യത്തിൽ ഒരുത്തന്റെയും ആക്ഷേപം ഭയക്കാതിരിക്കാനുള്ള സമയം എനിക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവരുടെ മുൻപിൽ ആ വാക്ക് പറഞ്ഞപ്പോൾ ഔസുകാർക്ക് മനസ്സിലായി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അദ്ദേഹത്തോട് സംസാരിക്കുന്നതിൽ കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സഅദ് ഇബ്നു മുആദ് എത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമു ഇലാ സയ്യിദികും ഔ ഖൈരികും, നിങ്ങളിലെ ഏറ്റവും നല്ല വ്യക്തി, നിങ്ങളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ്, അദ്ദേഹത്തിന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെല്ലുക. നേതാക്കന്മാർ അതല്ലെങ്കിൽ ഇത്തരം ആളുകൾ വന്നാൽ അവരെ സ്വീകരിക്കുന്നതിനു വേണ്ടി അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുക എന്നത് മര്യാദയിൽപ്പെട്ടതാണ്. എന്നാൽ സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വന്നാൽ എണീച്ചു നിൽക്കേണ്ടതില്ല, അത് ഇഷ്ടപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യത്തിൽപ്പെട്ടതാണ്. എന്നാൽ അവരെ സ്വീകരിക്കുന്ന ഒരു അതിഥി വന്നാൽ അവരെ സ്വീകരിക്കുന്നതിനോട് അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ നേതാവ് ഇതാ വരുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെല്ലുക. അങ്ങനെ അവർ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാഉലാഇ ഖദ് നസലു അലാ ഹുക്മിക, സഅദ്, താങ്കളുടെ വിധി ഇവരുടെ കാര്യത്തിൽ നടപ്പിലാക്കാമെന്നാണ് നമ്മൾ തീരുമാനമായിരിക്കുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫഇന്നി അഹ്കുമു ഫീഹിം, ഞാൻ ഇതാ അവരുടെ കാര്യത്തിൽ വിധി പറയുകയാണ്, അൻ തുഖ്തല മുഖാതിലതുഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് യുദ്ധം ചെയ്തയാളുകൾ, അവരുടെ കൂട്ടത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള പുരുഷന്മാർ, ആണുങ്ങൾ, പ്രായപൂർത്തിയെത്തിയവർ, അവരെ കൊന്നുകളയാം. വതുസ്ബാദറാരീഹിം, അവരുടെ കൂട്ടത്തിൽ ഉള്ള സ്ത്രീകൾ, കുട്ടികൾ അവരെ അടിമകളാക്കണം, അവരെ തടവുകാരാക്കി പിടിക്കണം. വതുഖസ്സമു അംവാലുഹും, അവരുടെ സമ്പത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഗനീമത്തായി വീതം വെക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലഖദ് ഹകംത ഫീഹിം ബിഹുക്മില്ലാഹി തആല മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്. ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച തീരുമാനം എന്താണോ അതാണ് സഅദെ താങ്കൾ വിധിച്ചിരിക്കുന്നത്. അല്ലാഹു ഇഷ്ടപ്പെട്ട വിധി അതാണ് താങ്കളുടെ വിധി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, ഈ ചരിത്രം, അതായത് ഈ പറഞ്ഞ 400 ആളുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു എന്ന ബനൂ ഖുറൈദയിലെ ഈ സംഭവം, ഇസ്ലാമിന്റെ ശത്രുക്കൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ എതിർപ്പായി പറയാറുള്ള സംഭവങ്ങളിൽ ഒന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് കാരുണ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, സഹോദരങ്ങളെ, ഇത്രയും നാം പറഞ്ഞ അഹ്സാബ് യുദ്ധത്തിന്റെ ഈ ചരിത്രം, അതല്ലെങ്കിൽ മദീനയിൽ റസൂലുള്ള വന്നതു മുതലുള്ള ചരിത്രം, അത് നിങ്ങൾ കേട്ടാൽ, അത് നിങ്ങൾ മനസ്സിരുത്തിയാൽ, ഈ പറഞ്ഞ തീരുമാനത്തിൽ യാതൊരു അനീതിയുടെ ലാഞ്ചനയും ഒരാൾക്കും ബോധ്യപ്പെടുകയില്ല. ഈ സന്ദർഭത്തിന് അടർത്തി കേട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നും, പക്ഷേ മദീനയിൽ റസൂലുള്ള വന്നെത്തിയതിനു ശേഷം യഹൂദരോട് റസൂലുള്ള സ്വീകരിച്ച സമീപനവും അവർ റസൂലുള്ളയോട് ആവർത്തിച്ച് സ്വീകരിച്ച വഞ്ചനയും ചതിയും, അതിൽ തിരിച്ച് റസൂലുള്ള അവർക്ക് നൽകിയ മാപ്പും പൊറുക്കലും അവരോട് കാണിച്ച ക്ഷമയും, ഇതെല്ലാം വായിച്ചതിന് ശേഷം, ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം, പിന്നീട് അഹ്സാബ് യുദ്ധത്തിൽ സംഭവിച്ച സംഭവങ്ങൾ വായിച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബനൂ ഖുറൈലക്കാർക്കുണ്ടായ അനുഭവത്തിൽ ഒരു കുറ്റവും പറയാൻ സാധിക്കുകയില്ല. ഒരു രാജ്യം എന്ന നിലക്ക് ഇന്നത്തെ കാലത്ത് ഏത് രാജ്യത്തിലും ആ രാജ്യത്തെ ഏറ്റവും വലിയ കടുത്ത അപരാധമായി പരിഗണിക്കപ്പെടുന്ന എന്താണ്? രാജ്യത്തിനെതിരെയുള്ള രാജ്യദ്രോഹമാണ്. ശത്രു മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ചതിച്ചാൽ ഒരു രാജ്യത്ത് അവനെ പിന്നെ വെറുതെ വിടൂല. അവനെ കൊന്നുകളയാന്നുള്ളത് എല്ലാ രാജ്യത്തുള്ള തീരുമാനമാണ്. ഇത് രാജ്യത്തിന്റെ അതിർ വരമ്പുകളെ മനുഷ്യന്മാരുണ്ടാക്കിയ അതിരാണ്. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, രാജ്യത്തെക്കാൾ വലുതാണ്, അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ഇസ്ലാമിനുള്ള ഹുർമത്ത്, അതിനുള്ള പരിശുദ്ധി ഒരു രാജ്യത്തിനോ ഒരു മണ്ണിനോ ഇല്ല. ഇത് ആകാശ ലോകത്ത് അള്ളാഹു അവതരിപ്പിച്ച ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും സേനാനായകന്മാരെക്കാളും ഭരണാധികാരികളെക്കാളും മുസ്ലിമിന്റെ ഹൃദയത്തിൽ അങ്ങേറ്റം സ്ഥാനവും ആദരവും ബഹുമാനവും സ്നേഹവും ഉള്ളവരാണ്. അവിടുത്തെയാണ് അവർ ചതിച്ചത്, അവിടുത്തെ സഹാബികളെയാണ് അവർ കൊല്ലാൻ ശ്രമിച്ചത്, അതും ആ നാട്ടുകാരെ പുറത്താക്കിയ മക്കാർക്കെതിരെ. ഒന്ന് ആലോചിക്കണം, മദീനയിലേക്ക് അവർ വരുന്നത് എങ്ങനെ? സ്വന്തം നാടും കുടുംബവും വീടും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ചാണ് ഈ നാട്ടുകാരിവിടെ വന്നുകൂടിയത്. അവരെ ഒന്നടങ്ക് ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി വന്നെത്തിയ ഒരു സമൂഹത്തിന് മുൻപിൽ യാതൊരു സഹതാപവും ഇല്ലാതെ അവരെ ഇട്ടെറിഞ്ഞു കൊടുക്കുകയും അവരെ ചതിക്കാൻ തയ്യാറാവുകയും അവർക്ക് നാശത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവർ, അവരുടെ കാര്യത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു എടുത്ത ഈ തീരുമാനം റസൂലുള്ളാഹി പറയുകയാണ്, സഅദെ, അള്ളാഹുവിന്റെ വിധിയാണ് താങ്കൾ സ്വീകരിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാര്യത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കി. അവരിൽ ആൺ പുരുഷന്മാർ, പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർ, യുദ്ധത്തിന് ശേഷിയുള്ളവർ, അവർ വധിക്കപ്പെട്ടു. എല്ലാവരെയും കൊന്നാലേ, എല്ലാത്തിനെയും ഒരൊറ്റ കിടങ്ങിലാണ് കുഴിച്ചു മുടിയത്. അവരിലെ സ്ത്രീകളും കുട്ടികളും തടവിലാക്കപ്പെട്ടു. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ മാത്രമാണ് വധിക്കപ്പെട്ടത്. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ ഒരാളെ കുന്തമറിഞ്ഞു കൊന്ന ഒരു സ്ത്രീയായിരുന്നു അത്. അവർ മാത്രമാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ ആ പറഞ്ഞവരിൽ നിന്ന് കൊല്ലപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാര്യത്തിൽ, ബനൂ ഖുറൈദയുടെ കാര്യത്തിൽ ഈ തീരുമാനമെടുത്തു. അവരുടെ കാര്യത്തിൽ ആ തീരുമാനം നടപ്പിലായി. അതാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ കൺകുളിർക്കുന്ന കാഴ്ച, അദ്ദേഹത്തിന്റെ നാവിലൂടെ തന്നെ അല്ലാഹു ആ തീരുമാനം നടപ്പിലാക്കിയതിന് ശേഷം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിന്റെ മരണം വന്നെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ചോദിക്കുന്നു, മൻ ഹാദൽ അബ്ദു സാലിഹ് അല്ലദി മാത, ഇന്ന് മരിച്ചിട്ടുള്ള ഈ സാലിഹായ മനുഷ്യൻ ആരാണ്? ആരാണ് ഇന്ന് മരിച്ച മനുഷ്യൻ? ഫുതിഹത് ലഹു അബ്വാബുസ് സമാ, അദ്ദേഹത്തിന് വേണ്ടി ഇതാ ആകാശ ലോകത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു. വതഹറക ലഹുൽ അർഷ്, അല്ലാഹുവിന്റെ അർഷ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇതാ കുലുങ്ങിയിരിക്കുന്നു. സഹാബിമാരിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണമുണ്ടാക്കിയ മാറ്റമാണത്. വേറെ ചില ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം മരിച്ച ദിവസം, ലഖദ് ഹബത യൗമ മാത സഅദ് ഇബ്നു മുആദ് 70,000 മലക്ക് മിനൽ സമാ. സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസം ആകാശത്തു നിന്ന് 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ലം യഹ്ബിതു ഖബ്ല ദാലിക്, അതിനു മുൻപ് അവർ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. ഭൂമിയിലേക്ക് ഇതുവരെ വന്നിറങ്ങാത്ത 70,000 മലക്കുകൾ അവരാകാശ ലോകത്തു നിന്ന് ഭൂമിയിലേക്ക് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിനു വേണ്ടി, അദ്ദേഹത്തിന്റെ വഫാത്തിൽ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ആരാണ് ഈ മരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ റസൂലുള്ളാഹിക്ക് മനസ്സിലായി സഅദാണ്, അദ്ദേഹം മരണത്തിനുള്ള സമയമായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ കാണാം സഅദ് റളിയല്ലാഹു അൻഹു ചികിത്സയ്ക്ക് വേണ്ടി മസ്ജിദുൻ നബവിയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ വരും. കൈഫ അസ്ബഹ്ത്, രാവിലെ എങ്ങനെയുണ്ട്, എന്നാണ് ഇങ്ങനെ, എന്താണ് ഇന്നത്തെ അവസ്ഥ. വൈകുന്നേരമായാലോ റസൂലുള്ളാഹി വീണ്ടും വരും. കൈഫ അംസൈത്, എന്താണ് ഇന്നത്തെ അവസ്ഥ, വൈകുന്നേരമായപ്പോൾ എങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടേയിരുന്നിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ നിന്ന് സഅദിന്റെ വീട്ടിലേക്ക് വേഗതയിൽ നടക്കുകയാണ്. സഹാബികൾ പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നടന്നു, റസൂലുള്ളയുടെ വേഗതയോടൊപ്പം ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല, ഞങ്ങളിൽ ചിലരുടെ ചെരുപ്പിന്റെ വാറു പൊട്ടിപ്പോയി. അത്ര വേഗതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിന്റെ അരികിലേക്ക് നടക്കുന്നത്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് അതഅബ്തനാ ഫിൽ മഷി, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് അങ്ങയോടൊപ്പം എത്തിച്ചേരാൻ പറ്റുന്നില്ല, വേഗതയിലാണ് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അഖാഫു അൻ തസ്ബിഖന അൽ മലായിക ഇലൈഹി ഫതുഗസ്സിലഹു കമാ ഗസലത് ഹംദല, ഹംദലയെ മലക്കുകൾ ഉഹദ് യുദ്ധത്തിന് ശേഷം കുളിപ്പിച്ചതുപോലെ സഅദ് ഇബ്നു മുആദിനെ മലക്കുകൾ കുളിപ്പിക്കാൻ നമുക്ക് മുൻപ് എത്തിപ്പെടുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് സഅദിനെ മലക്കുകൾ കുളിപ്പിക്കാൻ കഴിയുന്നതിന് മുൻപ് എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വേഗതയിൽ പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കരയുന്നത് കണ്ടപ്പോൾ അവർ സഅദിന്റെ വിയോഗത്തിൽ ഉള്ള സങ്കടം പറയുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുനായഹത്തിൻ തക്സിബു ഇല്ലാ ഉമ്മു സഅദ്, മരണപ്പെട്ടാൽ അപ്പുറത്തിരുന്ന് അറിയുന്ന ആളുകൾ അവരെല്ലാം പല കളവും പറയാറുണ്ട് അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളെ പറ്റി, മരിച്ചു കിടക്കുന്ന ആളെ പറ്റി അടുത്തുള്ള കുടുംബക്കാർ പറയുന്ന പലതും ചിലപ്പോ കളവായിരിക്കും. ഇവൻ പോയാൽ എന്റെ കാര്യം എന്താണ്, ഇവൻ പോയാൽ എന്റെ അവസ്ഥ എന്താണ്, ഇവൻ അങ്ങനെയായിരുന്നു, ഇവൻ ഇങ്ങനെയായിരുന്നു, ഇന്നലെ വരെ കാണുമ്പോൾ ഇങ്ങനൊന്നല്ലായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ മനസ്സ് സ്വാഭാവികമാണ്, അവരുടെ മനസ്സിൽ വികാരങ്ങൾ ശക്തമായി വന്നു ചേരും. അപ്പോൾ അവർ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൂടുതലായി പറയും. റസൂലുള്ള പറയുകയാണ്, വിലാപം പറയുന്നവരെല്ലാം കളവ് പറയാറുണ്ട്, ഇല്ലാ ഉമ്മു സഅദ്, സഅദിന്റെ ഉമ്മ ഒഴികെ. അവർ പറയുന്നത് സത്യമാണ്. സഅദിന്റെ വിയോഗം അതുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനു വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പ്രകടമാണ്. അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന സഅദൻ ഖദ് ജാഹദ ഫീ സബീലിക്, അല്ലാഹുവേ സഅദ് നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. വസദ്ദഖ റസൂലക, നിന്റെ റസൂലുകളെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. വഖദല്ലദി അലൈ, അദ്ദേഹത്തിന് മുകളിലുള്ള ബാധ്യതകളെല്ലാം നിറവേറ്റിയിട്ടുണ്ട്. ഫഖബൽ റൂഹഹു ബിഖൈരി മാ തഖബ്ബലത് ബിഹിൽ അർവാഹ്, അല്ലാഹുവേ മരണപ്പെട്ട് നിന്റെ അരികിലേക്ക് തിരിച്ചെത്തുന്ന റൂഹുകൾ അവരെ സ്വീകരിച്ചതിൽ ഏറ്റവും നല്ല രൂപത്തിൽ സഅദിനെ അല്ലാഹുവേ നീ സ്വീകരിക്കണം. ഇത്ര നല്ല പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ള മരിച്ച ആളുകൾക്ക് ചിലർക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന കേട്ട സഹാബികൾ പറഞ്ഞിട്ടുണ്ട്, ആ മരിച്ചെടുക്കുന്ന മയ്യത്ത് ഞാനായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളയുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ മരിച്ച വീട്ടിൽ ചെന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരിച്ച ആൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മരിച്ച കുടുംബക്കാർ അവരെ തഅസിയ അവർക്ക് അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയണം. മരിച്ച വീട്ടിൽ പോയാൽ പല ആളുകളും നേരെ ഇങ്ങനെ കണ്ടു നോക്കിപ്പോരും, നോക്കിപ്പോരല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. കൂട്ടപ്രാർത്ഥന പോലെ ഒരാൾ പറയുകയും ബാക്കിയുള്ള ആമീൻ പറയും അങ്ങനെയല്ല, മറിച്ച് ഓരോരുത്തരും അവർക്ക് നിന്ന് പ്രാർത്ഥിക്കണം. മരിച്ച വീട്ടിൽ നമ്മൾ പോയാൽ അതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. പല ആളുകളും പറയും അവസാനത്തെ നോക്കൊന്ന് കാണാൻ വേണ്ടി, എന്റെ അവസാനത്തെ നോക്ക് ഇനിയും കാണാനുണ്ട്, പരലോകത്തെത്തി ഇനിയും കാണാനുണ്ട്. ഇവിടുന്ന് മാത്രമല്ല കാണാനുള്ളത്, പരലോകത്തെത്തിയാലും കാണാനുണ്ട്. അവിടെ എത്തിയാൽ നീ നിന്റെ മരണത്തെ കുറിച്ച് ആലോചിക്കുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബക്കാരോട് തഅസിയ പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരണ വീട്ടിൽ പോയാൽ കുടുംബക്കാരുടെ അരികിൽ പോയി അവർ കൈപിടിച്ചു പറയും, അല്ലെങ്കിൽ അവരുടെ അരികിൽ ചെന്ന് പറയും, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ ആതാ വകുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവനുള്ളതാണ്, അവൻ നൽകിയതാണ്, അവൻ എടുക്കുന്നതെല്ലാം അവൻ എടുത്തത് അവൻ്റെതാണ്. നിനക്ക് മകനാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ അവന് തന്നത് അല്ലയാണ്, അല്ല തന്നത് അല്ല തിരിച്ചെടുത്തു, അവൻ നൽകിയതെല്ലാം അവൻ തിരിച്ചെടുക്കുന്നതാണ്, അവൻ്റെതാണ് എല്ലാം. വകുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബിഅജലിൻ മുസമ്മ, എല്ലാം അല്ലാഹുവിന്റെ അരികിൽ ഒരു കാലാവധി വരെ ഉണ്ടാവുള്ളൂ. ഫൽതസ്ബിർ നീ ക്ഷമിക്കുക, വൽതഹ്തസിബ് അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക. ഇത് അറബിയിൽ പറയാൻ പറ്റില്ലെങ്കിൽ മലയാളത്തിലെങ്കിലും പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ സമാധാനിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് ക്ഷമിക്കുക, അല്ലാഹു തആല പ്രതിഫലം തരും. ഇങ്ങനെ എന്തെങ്കിലും പറയുക. മരണ വീട്ടിൽ ചെന്നാലുള്ള മര്യാദ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം കുറച്ച് തടിയുള്ളയാളായിരുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ, അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽ ചിലർ അദ്ദേഹത്തിന്റെ ജനാസ വഹിക്കുന്നുണ്ട്. മുനാഫിക്കുകളിൽ ചിലർ അദ്ദേഹത്തിന്റെ ജനാസ വഹിച്ചപ്പോൾ അവർ പറഞ്ഞു, മാ ഖഫ, എന്തൊരു ഭാരമില്ലാത്ത മനുഷ്യൻ, തീരെ ഭാരമില്ലല്ലോ സഅദിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സഅദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിനെ ഇന്നമാ കാനത് തഹ്മിലുഹുൽ മലായികത്തു മഅഹും, മലക്കുകൾ അവരോടൊപ്പം സഅദിന്റെ ജനാസ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭാരമില്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കരയുന്നത് കണ്ടപ്പോൾ അവരുടെ അരികിൽ ചെന്നുകൊണ്ട് റസൂൽ പറഞ്ഞു, അലാ യർക്കഉ ദംഉകി വയുദ്ഹിബു ഹുസ്നകി, നിന്റെ വിഷമം നിന്റെ സങ്കടം മാറ്റാൻ പര്യാപ്തമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ, നിന്റെ കണ്ണുനീർ അവസാനിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ, ഫഇന്ന ഇബ്നകി അവ്വലു മൻ ദഹിക അല്ലാഹു ഇലൈ, അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി ചിരിച്ചത് നിന്റെ മകനോടാണ്, ആദ്യമായി റബ്ബ് ചിരിച്ചിട്ടുള്ളത് നിന്റെ മകനോടാണ്.